ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് തൂത്തുക്കുടിയിൽ 4,800 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിനായി ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. കൊല്ലം തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 3 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന് വൈകിട്ട് തൂത്തുക്കുടിയിലെത്തും. തൂത്തുക്കുടി വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. 4,800 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തൂത്തുക്കുടിയിൽ തുടക്കമിടും. നാളെ ചോളരാജാവ് രാജേന്ദ്ര ചോളൻ 1-ാമന്റെ സഹസ്ര വാർഷിക ആഘോഷത്തിലും തിരുച്ചിറപ്പള്ളിയിൽ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലെ ആദ്യ തിരുവാതിര ഉത്സവത്തിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് വൈദ്യുതി കൊണ്ടുപോകുന്ന അന്തർ സംസ്ഥാന ലൈൻ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി തുടക്കമിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാൽദ്വീപ്സ് സന്ദർശനം ഇന്ന് സമാപിക്കും. ഇന്ത്യയിലേക്ക് മടങ്ങും മുൻപ് മാൽദ്വീപ്സിന്റെ 60-ാം സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തലസ്ഥാനമായ മാലിയിലാണ് ദിനാഘോഷം. നരേന്ദ്രമോദിക്ക് ആചാരപരമായ വരവേൽപ്പൊരുക്കിയാണ് മാലി ഭരണകൂടം അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന 2-ാമത്തെ പ്രധാനമന്ത്രി എന്ന ബഹുമതിക്ക് അർഹനായ നരേന്ദ്രമോദിയെ മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അഭിനന്ദിച്ചു. മാൽദ്വീപ്സ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ മുഹമ്മദ് ലത്തീഫുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തുടങ്ങിയവരും മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികരുടെ ധീരതയും ജീവത്യാഗവും അനുസ്മരിക്കാനാണ് രാജ്യവ്യാപകമായി വിജയ് ദിവസ് സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാനെതിരെ നേടിയ വിജയത്തിന്റെ 26-ാം വാർഷികമാണിത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യത്തെ സൈനികരുടെ അസാധാരണമായ വീര്യത്തിന്റെയും ധൈര്യത്തിന്റെയും ഉറച്ച നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമാണ് ഈ ദിനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. രാഷ്ട്രത്തിനുവേണ്ടി അവർ നടത്തിയ സമർപ്പണവും പരമമായ ത്യാഗവും പൌരന്മാരെ എക്കാലത്തും പ്രചോദിപ്പിക്കുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സേനാ മേധാവിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കാർഗിൽ യുദ്ധത്തിൽ ജീവാത്മർപ്പണം ചെയ്ത സൈനികരുടെ കുടുംബങ്ങളെ രാജ്യം ഒന്നായി അഭിവാദ്യം ചെയ്യുന്നതായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ദ്രാസിൽ പറഞ്ഞു. 4-ാം തവണയും പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും സൈനികരെ അഭിസംബോധന ചെയ്ത ജനറൽ ദ്വിവേദി അറിയിച്ചു. കാർഗിൽ വിജയദിനാഘോഷം ഓപ്പറേഷൻ സിന്ദൂർ മുന്നേറ്റത്തിന്റെ വിജയം കൂടിയാണെന്നും ഭാരതത്തിന്റെ സൈനിക സംവിധാനം എത്രമാത്രം സജ്ജമാണെന്ന് അത് തെളിയിച്ചുവെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. ബിജെപി തൃശൂർ സിറ്റി യൂണിറ്റ് സംഘടിപ്പിച്ച കാർഗിൽ വിജയദിനാചരണത്തിന്റെ ഭാഗമായി അയ്യന്തോൾ അമർ ജവാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുകയായിരുന്നു അദ്ദേഹം. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ് ദിവസ് ദിനാചരണം വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ നടത്തും. ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി വൈകിട്ട് ദീപശിഖാ പ്രയാണവും യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടത്തും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ യോഗം ആരംഭിച്ചു. ഡിജിപിയും ജയിൽ മേധാവിയും ജയിൽ ഡിഐജിമാരും സൂപ്രണ്ടുമാരും ആഭ്യന്തര സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജയിൽ സുരക്ഷ, ജീവനക്കാരുടെ എണ്ണം, തടവുകാരും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് നൽകിയ വിവരങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ സമ്പൂർണ്ണ ക്രൈം കോൺഫറൻസ് തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ഇന്ന് ചേരും. ജയിൽ സുരക്ഷ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷമായിരിക്കും ഡിജിപിയുടെ കോൺഫറൻസ്. സംസ്ഥാന പോലീസ് മേധാവിയായി രവിത ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് സമ്പൂർണ്ണ ക്രൈം കോൺഫറൻസ് ചേരുന്നത്. ജില്ലാ പോലീസ് മേധാവികൾ, ഡിഐജിമാർ, ഐജിമാർ, എഡിജിപിമാർ തുടങ്ങിയവർ കോൺഫറൻസിൽ പങ്കെടുക്കും. പുതുതായി നിലവിൽ വന്ന ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ കേരളത്തിലെ സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും സുഗന്ധ വ്യഞ്ജന മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് വിലയിരുത്തുന്നു. ചെമ്മീൻ, ട്യൂണ തുടങ്ങിയ സമുദ്രോൽപ്പന്നങ്ങൾക്കും കുരുമുളകടക്കം സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും ബ്രിട്ടനിൽ ആവശ്യക്കാർ വർദ്ധിക്കാൻ കരാർ വഴി തുറക്കും. കൊച്ചിയിലെയും ആലപ്പുഴയിലെയും സമുദ്രോൽപ്പന്ന കയറ്റുമതി ഇതിലൂടെ കൂടുമെന്നാണ് വിലയിരുത്തുന്നത്. രണ്ടു ദിവസത്തെ ദേശീയ വിദ്യാഭ്യാസ ചിന്തൻ ബൈഠക് പിറവം ആദിശങ്കര നിലയത്തിൽ RSS സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ഘാടനം ചെയ്തു. വിലയനാട്ടെ ചിന്മയ ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ ആസ്ഥാനത്താണ് ബൈഠക് നടത്തുന്നത്. മോഹൻ ഭാഗവത്തിന്റെ വികസിത ഭാരത ലക്ഷ്യത്തിൽ സ്വീകരിക്കേണ്ട ഹ്രസ്വകാല ദീർഘകാല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനാണ് ബൈഠക് ചേരുന്നത്. ഇടപ്പള്ളി അമൃത മെഡിക്കൽ കോളേജിലെ ജ്ഞാനസഭയിലും ഭാഗവത് പങ്കെടുക്കും. നാളെ ഉച്ചകഴിഞ്ഞാണ് ജ്ഞാനസഭ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 124 പതിപ്പാണിത്. ആകാശവാണി ദൂരദർശൻ ശൃംഖലയിൽ പരിപാടി തത്സമയം കേൾക്കാവുന്നതാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളുകളുടെ സുരക്ഷാ ഓഡിറ്റ് ഈ മാസം 31 മുൻപ് പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി സ്കൂളുകൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുമെന്ന് വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊല്ലം തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപമുണ്ടായി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടതായും മന്ത്രി അറിയിച്ചു. കൊല്ലം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി കളക്ടർക്കായിരിക്കും സ്കൂളിന്റെ ചുമതലയെന്നും ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിലെ 8 ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മരണം നിർഭാഗ്യകരമാണ്. മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമായി ഗവൺമെന്റ് 3 ലക്ഷം രൂപ നൽകും. KSTAയും KSEBയും 10 ലക്ഷം രൂപ വീതം മിഥുന്റെ കുടുംബത്തിന് നൽകും. സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് 7 ജില്ലകളിൽ ശക്തമായ മഴ സാധ്യത മുൻനിർത്തി മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. തീരങ്ങളിൽ നിന്ന് 3 ദിവസം മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. വീടിനു മുകളിൽ മരം വീണ് ഒരു മരണവും ഉണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഇന്നലെ അർദ്ധരാത്രിയിലും പുലർച്ചെയും വീശിയടിച്ച കാറ്റിൽ പലയിടങ്ങളിലും വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. കോളയാട് പഞ്ചായത്തിലെ പെരുവയിൽ വീടിനു മുകളിൽ മരം വീണ് ഗൃഹനാഥനായ വയോധികൻ മരിച്ചു. ഏനിയാടൻ ചന്ദ്രനാണ് മരിച്ചത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. മറ്റു 3 പേർക്ക് നിസ്സാര പരിക്കേറ്റു. പഴയങ്ങാടിക്കടുത്ത് പാലക്കോട് തോണിമറിഞ്ഞ ഒരാളെ കാണാതായി. ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലർച്ചെയായിരുന്നു അപകടം. ഒരാൾ രക്ഷപ്പെട്ടു. തളിപ്പറമ്പ്, തൃച്ചംബരം, ചൊറുക്കുള, വെള്ളാരമ്പാറ, വളക്കൈ, മുയ്യം, വരടൂൽ, പ്ലാത്തോട്ടം, പാലേരിപ്പറമ്പ്, ഒടുവള്ളി എന്നിവിടങ്ങളിലും കല്യാശ്ശേരി, കണ്ണപുരം, ചെറുകുന്ന് എന്നിവിടങ്ങളിലും മരം വീണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്.
കണ്ണൂർ പഴയങ്ങാടിക്കടുത്ത് പാലക്കോട് തോണിമറിഞ്ഞ ഒരാളെ കാണാതായി. ചൂട്ടാട് പാലക്കോട് അഴിമുഖത്ത് പുലർച്ചെയായിരുന്നു അപകടം. ഒരാൾ രക്ഷപ്പെട്ടു. ദേശീയപാതയിൽ കണ്ണൂർ പള്ളിക്കുന്നിൽ മരം മുറിഞ്ഞു വീണ് തടസ്സപ്പെട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇന്ന് രാവിലെ 8:00 മരം മുറിഞ്ഞു വീണത്. 11 kV ലൈൻ കടന്നുപോകുന്ന വൈദ്യുതി തൂണുകൾക്ക് മുകളിലൂടെയാണ് മരം വീണത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി എൽസ്റ്റണിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം ഈ മാസം 30 പൂർത്തിയാകും. 1000 ചതുരശ്ര അടിയിലാണ് മാതൃകാ വീട് നിർമ്മിക്കുന്നത്. വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഓണത്തിന് സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കോഴിക്കോട് കല്ലാച്ചിയിൽ CPI ജില്ലാ സമ്മേളനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഗുരുതരമായ പിഴവുകളുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പട്ടിക തയ്യാറാക്കിയവർക്ക് വാർഡിന്റെ സ്കെച്ച് കൊടുത്തിട്ടില്ലെന്നും 15 ദിവസം കൊണ്ട് എങ്ങനെയാണ് പട്ടികയിൽ പേര് ചേർക്കാനാവുകയെന്നും സതീശൻ തിരുവനന്തപുരത്ത് ചോദിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഇടയ്ക്കിടെ വിഷയങ്ങൾ പുനഃചംക്രമണം ചെയ്ത് അവതരിപ്പിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഒരു വിഷയം പരാജയപ്പെടുമ്പോൾ മറ്റൊരു വിഷയം കണ്ടെത്തി ആവർത്തിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽഗാന്ധിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഒറ്റക്കുടക്കീഴിലാക്കി ഓൺലൈൻ വിൽപ്പനയ്ക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ.
കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പോക്കറ്റ് മാർട്ട് എന്ന ഓൺലൈൻ സ്റ്റോർ ആഗസ്റ്റ് ആദ്യവാരത്തോടെ പ്രവർത്തനം ആരംഭിക്കും. ഓണത്തിനായുള്ള പ്രത്യേക ഹൈലൈറ്റ് 799 രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങളടങ്ങിയ കിറ്റാണ്. ചിപ്സ്, ശർക്കര വരട്ടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികൾ, അച്ചാറുകൾ തുടങ്ങി വിവിധ ഇനങ്ങൾ ഈ കിറ്റിൽ ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ 1000 ഉൽപ്പന്നങ്ങളാണ് സ്റ്റോറിൽ ലഭ്യമാകുക.
രണ്ടു ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് തൂത്തുക്കുടിയിൽ 4,800 കോടിയിൽ പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിനായി ജീവാർപ്പണം ചെയ്ത ധീരസൈനികർക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആദരാഞ്ജലി അർപ്പിച്ചു. കൊല്ലം തേവലക്കര സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടു. സ്കൂളുകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 3 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് ഫൈനലിൽ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.